SBS Audio is supported by advertising.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
സാലറി സാക്രിഫൈസിംഗും സാലറി പാക്കേജിങ്ങും കൊണ്ട് എങ്ങനെയാണ് നികുതി സംബന്ധമായ നേട്ടമുണ്ടാകുന്നത്? ഇതേക്കുറിച്ചും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്ന് പരിശോധിക്കുന്നത്. മെൽബണിൽ ടാക്സ്മാൻ അക്കൗണ്ടിംഗ് ആൻഡ് പ്രൊഫഷണൽ സർവീസസിൽ ടാക്സ് ഏജന്റായ ബൈജു മത്തായി വിശദീകരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം ബൈജു മത്തായി, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്.
ബൈജു മത്തായി, സാലറി സാക്രിഫൈസിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഒപ്പം ഇത് പ്രവർത്തിക്കുന്ന ഒരു രീതിയെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാം.
തീർച്ചയായും, സാലറി സാക്രിഫൈസിംഗ് അല്ലെങ്കിൽ സാലറി പാക്കേജിംഗ് എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പൊതുവെ ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഒരു തൊഴിലിന് ജോയിൻ ചെയ്യുമ്പോൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിനോടൊപ്പം തന്നെ ഒരു എംപ്ലോയിക്ക് എംപ്ലോയറുമായിട്ട് അവരുടെ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം കുറയ്ക്കുവാനും കുറച്ചിട്ട് അത് മറ്റ് ബെനിഫിറ്റുകളിലേക്ക് തിരിച്ചുവിട്ട് ടാക്സ് ബാധ്യതകൾ കുറയ്ക്കുവാനും കഴിയുന്ന രീതിയിൽ വേണ്ടുന്ന അറേഞ്ച്മെന്റുകൾ ചെയ്യാനുള്ള ഓസ്ട്രേലിയയിൽ നമുക്ക് ഒരു വഴിയുണ്ട്. അങ്ങനെയുള്ള അപ്രകാരം ചെയ്യുന്ന പ്രത്യേക കോൺട്രാക്റ്റുകളെയാണ് സാലറി സാക്രിഫൈസിംഗ് അല്ലെങ്കിൽ സാലറി പാക്കേജിംഗ് എന്നറിയപ്പെടുന്നത്. സാലറി സാക്രിഫൈസിംഗ് തന്നെ പല വിധത്തിലുണ്ട്. എല്ലാ എംപ്ലോയേഴ്സിനും തന്നെ ചെയ്യാവുന്ന ഒരു തരം സാലറി സാക്രിഫൈസിംഗ് ആണ് സൂപ്പർ ആനുവേഷൻ കോൺട്രിബ്യൂഷൻ, എക്സ്ട്രാ സൂപ്പർ കോൺട്രിബ്യൂഷനിലേക്കുള്ള സാലറി സാക്രിഫൈസിംഗ്. എന്നാൽ ചില ഫ്രിഞ്ച് ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ സാലറി പാക്കേജിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ചില ബെനിഫിറ്റുകൾ, ഇത് എല്ലാ എംപ്ലോയേഴ്സിനും ചെയ്യാൻ പറ്റില്ല. ചില കാറ്റഗറിയിലുള്ള എംപ്ലോയേഴ്സിന് മാത്രം കുറച്ച് ടാക്സ് ഫ്രീ എംപ്ലോയി ബെനിഫിറ്റ് കൊടുക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. അങ്ങനെ പലതരത്തിലാണ്. എന്നാൽ എല്ലാ എംപ്ലോയേഴ്സിനും അവരുടെ എംപ്ലോയിക്ക് ഇപ്രകാരം സാലറി സാക്രിഫൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് അവരുടെ സൂപ്പർ ആനുവേഷൻ എമൗണ്ടുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരം നൽകാനുള്ള സാധ്യതയുണ്ട്.
ഓക്കേ, അപ്പോൾ ഈ സാലറി സാക്രിഫൈസിംഗ് എല്ലാ തൊഴിലുടമകൾക്കും സാധ്യമാകുന്നു, സാലറി പാക്കേജിംഗ് ചിലർക്ക് മാത്രമാണ്, ചില മേഖലകളിൽ മാത്രമാണ് പൊതുവിൽ കണ്ടുവരുന്നതെന്നും സൂചിപ്പിച്ചു. ഇതിൽ തമ്മിലുള്ള സാലറി സാക്രിഫൈസിംഗും സാലറി പാക്കേജിംഗ് തമ്മിലുള്ള ഒരു മാറ്റം പറയാം.
ശരിക്കും നിയമത്തിൽ സാലറി സാക്രിഫൈസിംഗും അല്ലെങ്കിൽ സാലറി പാക്കേജിംഗ് അല്ലെങ്കിൽ ടോട്ടൽ റെമ്യൂണറേഷൻ പാക്കേജിംഗ്, ഇതെല്ലാം നിയമത്തിൽ ഒരേ വാക്കുകൾ തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, പ്രസ്താവിച്ചിരിക്കുന്നത്. പക്ഷേ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് സാലറി സാക്രിഫൈസിംഗ് എന്ന് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു എംപ്ലോയി അവരുടെ ഒരു വർഷത്തെ ആനുവൽ ഇൻകത്തിൽ കുറച്ച് ഭാഗം സാക്രിഫൈസ് ചെയ്ത് അവരുടെ സൂപ്പർ ആനുവേഷൻ കോൺട്രിബ്യൂഷൻ ആക്കി മാറ്റാൻ എംപ്ലോയറിനോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് പൊതുവെ സാലറി സാക്രിഫൈസിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും പൈസ അപ്രകാരം മാറ്റിവെച്ച പണം ടാക്സ് ഇല്ലാതെ എംപ്ലോയിക്ക് നെറ്റ് ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാൻ കഴിയുന്നുണ്ട്. സൂപ്പർ ആനുവേഷനകത്ത് പോയിട്ട് ആ എമൗണ്ടിൽ ഒരു കൺസെഷണൽ ടാക്സ് മാത്രം അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇത് മാറ്റിവെക്കാം. അവരുടെ പെൻഷൻ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുന്ന പ്രകാരം ആ പണം മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് സാലറി സാക്രിഫൈസിംഗ് എന്ന് പറയുന്നത്. സാലറി പാക്കേജിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന സൂപ്പർ ആനുവേഷൻ ബെനിഫിറ്റും അതിൽ ശരിക്കും ഇൻക്ലൂഡ് ചെയ്യാം. എങ്കിലും പൊതുവെ നമ്മൾ സംസാരത്തിൽ സാലറി പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എംപ്ലോയിക്ക് എംപ്ലോയറിന് ചില ആനുകൂല്യങ്ങൾ അവരുടെ സാലറിയെ ഡൈവേർട്ട് ചെയ്ത് കുറച്ച് പ്രത്യേക അവരുടെ ജനറൽ എക്സ്പെൻസ് അല്ലെങ്കിൽ കുറച്ച് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നൊക്കെയുള്ള കാറ്റഗറിയിലേക്ക് അവരുടെ ജീവിതത്തിന്റെ ചില ചെലവുകൾ നമുക്ക് ടാക്സ് ഫ്രീ ബെനിഫിറ്റുകളിലേക്ക് മാറ്റി കൊടുക്കാം. ഉദാഹരണം കൂടെ പറയാം, അപ്പോൾ മനസ്സിലാവും. ചില കാർ പർച്ചേസും അതിന്റെ യൂസേജ് ചെലവുകളും അല്ലെങ്കിൽ വീടിന്റെ ലോൺ പേയ്മെന്റുകൾ അല്ലെങ്കിൽ അവരുടെ വാടക ചെലവുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീസ് ഇങ്ങനെയുള്ള ചെലവുകളിൽ കൂടെ സാലറിയുടെ കൂടെ ആക്കിയിട്ട് ടാക്സബിൾ സാലറി കുറയ്ക്കുകയും പകരം കുറച്ച് സാലറി ഈ ആനുകൂല്യങ്ങളായിട്ട് എംപ്ലോയിക്ക് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ പാക്കേജ് ആക്കി എടുക്കുന്നതിനെയാണ് പൊതുവെ സാലറി പാക്കേജിംഗ് എന്നുള്ള പേര് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് പൊതുവെ ഈ രണ്ട് വാക്കിൽ വരുന്ന വ്യത്യാസം.
അപ്പൊ ഇത്തരത്തിലൊരു കാറുകളോ അല്ലെങ്കിൽ മറ്റു വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങൾക്കോ ആയി ഒരു പാക്കേജ് രൂപത്തിൽ മാറ്റിവെക്കുന്നു എംപ്ലോയർ, ഇതുകൊണ്ടൊക്കെയുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണുള്ളത്?
ഇതിൽ പ്രധാനമായിട്ടും എംപ്ലോയിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ടാക്സബിൾ നെറ്റ് ടേക്ക് ഹോം പേ, ടാക്സബിൾ പേ കുറച്ച് കാണിക്കുന്നു, എന്നാൽ അവർക്ക് കിട്ടുന്ന നെറ്റ് ടേക്ക് ഹോം പേ കുറച്ചും കൂടെ വർദ്ധിപ്പിക്കാം. കാരണം ഈ പറഞ്ഞ ആനുകൂല്യം, നമ്മൾ പറഞ്ഞ ചില ആനുകൂല്യങ്ങൾ ഒരു നിശ്ചിത എമൗണ്ട് വരെ സാലറി പാക്കേജിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ടാക്സ് എക്സംപ്റ്റ് ആക്കി എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ട് ആ ബെനിഫിറ്റ് എംപ്ലോയറിന് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുക. ഒരു തൊഴിലിടത്തിൽ ജോലിക്ക് ചെല്ലുന്നതിന് എംപ്ലോയി കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണത്. അപ്പോൾ ടേക്ക് ഹോം പേ ശരിക്കും ടാക്സ് ഒഴിവായി ഒരു ഭാഗം കിട്ടുന്നത് കൊണ്ട് ടേക്ക് ഹോം പേ ശരിക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു സാലറി ആയിട്ട് ഒരു എമൗണ്ട് കിട്ടുമ്പോൾ അതിൽ നിശ്ചിത ടാക്സ് അപ്ലൈ ചെയ്തിട്ട് ഈ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ചെലവുകൾ ആക്കുന്നതിലും നല്ലതാണ്. ഒരു എംപ്ലോയിയുടെ സാലറിയിൽ ചില ജനറൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ അല്ലെങ്കിൽ അവരുടെ ജീവിത ചെലവുകൾ ചില കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള പണം മാറ്റിവെച്ചിട്ട് ബാക്കി എമൗണ്ടിന് മാത്രം നികുതി കാൽക്കുലേറ്റ് ചെയ്താൽ അവരുടെ നികുതി ബാധ്യത അല്ലെങ്കിൽ ഒരു വർഷത്തെ നികുതി കുറഞ്ഞു കിട്ടും. അപ്പോൾ ഫലത്തിൽ അവരുടെ നെറ്റ് പേ അല്പം കൂടെ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് എംപ്ലോയിക്ക് ഒരു എംപ്ലോയിക്കുള്ള പ്രധാനപ്പെട്ട നേട്ടം. എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാറ് ലോൺ റീപേയ്മെന്റ് അങ്ങനെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കൊരു വേറൊരു ടാക്സും കൂടെ കൊടുക്കേണ്ടി വരും. എംപ്ലോയിക്കുള്ള എക്സ്ട്രാ ആനുകൂല്യങ്ങൾക്ക് ഇൻകം ടാക്സ് കൂടാതെ എംപ്ലോയേഴ്സ് കൊടുക്കുന്ന മറ്റൊരു ടാക്സ് ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്. ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഇപ്രകാരമുള്ള ബെനിഫിറ്റുകളെ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രിഞ്ച് ബെനിഫിറ്റിന് സാമാന്യം നല്ല നിരക്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളും ഒക്കെ കണ്ടാണ് എല്ലാ ബെനിഫിറ്റുകളും എല്ലാ എംപ്ലോയേഴ്സും ഓഫർ ചെയ്യാത്തത്. അതേസമയം സൂപ്പർ ആനുവേഷനിലേക്കുള്ള സാലറി സാക്രിഫൈസ് ചെയ്യുന്നതിന് എല്ലാ എംപ്ലോയേഴ്സിനും തന്നെ ഈ ആനുകൂല്യം എംപ്ലോയിക്ക് കൊടുക്കാൻ സാധിക്കും.
ഓക്കെ, അപ്പോൾ ഇത് ഒരു ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിന് അർഹതയുണ്ടാകണമെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? അതിന് പ്രത്യേകമായിട്ടുള്ള ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? ഒപ്പം ഇതിന് എന്തെങ്കിലും പരിധിയുണ്ടോ? ഇത്ര എത്ര തുകയ്ക്കാണ് സാലറി സാക്രിഫൈസിങ് അല്ലെങ്കിൽ സാലറി പാക്കേജിങ്ങിന് അനുവാദം ഉണ്ടാവുക എന്നത്?
ഇതിൽ ഓരോ തരത്തിലുള്ള എംപ്ലോയറിനും ഇതുപോലെ കൊടുക്കാൻ പറ്റുന്ന സാലറി സാക്രിഫൈസിങ് അല്ലെങ്കിൽ സാലറി പാക്കേജിങ് ബെനിഫിറ്റുകൾക്ക് ചില ലിമിറ്റുകൾ ആപ്ലിക്കബിൾ ആണ്. എന്നാൽ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞതുപോലെ സൂപ്പർ ആനുവേഷനിലേക്ക് സാലറി സാക്രിഫൈസ് ചെയ്യുന്നത് ഒരുവിധം എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ബെനിഫിഷ്യൽ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ടാക്സ് അനലൈസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ടോക്കിൽ സംസാരിക്കുന്നത് പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഇതിനെപ്പറ്റിയുള്ള അറിവിന് വേണ്ടിയുള്ള വിവരങ്ങളാണ്. ഒരിക്കലും ഒരു സ്പെഷ്യലൈസ്ഡ് ഒരാളുടെ സിനാരിയോയെ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. അങ്ങനെ അഡ്വൈസ് വേണ്ടവർ അവരുടെ ടാക്സ് അഡ്വൈസറുമായി കോൺടാക്ട് ചെയ്യുകയും അവരുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് അനലൈസ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ജനറലി പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സൂപ്പർ ആനുവേഷനിലേക്ക് കുറച്ച് സാലറി മാറ്റി വെക്കുമ്പോൾ സൂപ്പർ ആനുവേഷനകത്ത് ഏകദേശം 15% ടാക്സ് കൺസെഷനിൽ ആവുന്നുണ്ട്. എന്നാൽ ഒരു എംപ്ലോയിയുടെ ഇൻകം ആ ലെവലിലെ ടാക്സ് ചെയ്യപ്പെടുന്നുള്ളൂവെങ്കിൽ, അല്ലെങ്കിൽ 32% ടാക്സ് ആവുന്ന ഒരു ലെവലിന് മുകളിലേക്ക് ഇൻകം ഉള്ളവർക്ക്, അതായത് മിഡിൽ ഇൻകം അല്ലെങ്കിൽ ഹൈ ഇൻകം കാറ്റഗറിയിലുള്ളവർക്കേ ഈ സൂപ്പർ ആനുവേഷൻ സാലറി കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സാലറി സാക്രിഫൈസിങ് ചെയ്യുന്നത് കൊണ്ട് ഒരു ടാക്സ് ആനുകൂല്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സൂപ്പർ കോൺട്രിബ്യൂഷന് ഒരു പരിധി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരാൾക്ക് സൂപ്പറിലേക്ക് കൺസെഷനലായി ടാക്സ് അപ്ലൈ ചെയ്യുന്ന പരിധി എന്ന് പറയുന്നത് 27,500 നിലവിൽ ഇപ്പോൾ വരെ. അടുത്ത വർഷങ്ങളിൽ അതിന് വ്യത്യാസം അധികം വർദ്ധിപ്പിക്കുന്നുണ്ട്, $27,500 വരെയാണ്. അത് എന്ന് പറയുന്നത് എംപ്ലോയറിന്റെ നോർമൽ സൂപ്പർ ആനുവേഷൻ, ഈ സാലറി സാക്രിഫൈസിങ്, പിന്നെ കയ്യിൽ നിന്ന് അഡീഷണലി എക്സ്ട്രാ എംപ്ലോയി വേറെ സൂപ്പർ കോണ്ട്, എല്ലാം കൂടി ചേർന്ന് ഒരു വർഷം 27,500 വരെ പറ്റുള്ളൂ. അതിനുള്ള ലിമിറ്റേഷൻ അതാണ്. അതുകൂടാതെ നമ്മൾ സംസാരിച്ച സാലറി പാക്കേജിങ് ബെനിഫിറ്റുകൾ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റുകൾ, കാറ് ലോൺ റീപേയ്മെന്റ്, റെന്റ്, പൊതുവേ ഇതിനകത്തൊരു ടാക്സ് ഫ്രീ ക്യാപ്പ് ഉണ്ട്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ടാക്സ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിൽ അതിനകത്ത് വരുന്നത് കൊണ്ട് അതിന് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഞാൻ പറയാം. ഒന്ന് രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷനുകളാണ് പൊതുവേ ഈ സാലറി പാക്കേജിങ് ബെനിഫിറ്റുകൾ കൊടുക്കുന്നത്. അതായത് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ എംപ്ലോയീസ് അങ്ങനെയുള്ളവർക്ക് ഒരു വർഷം $9,010 വരെയാണ് ടാക്സ് ഫ്രീ ക്യാപ്പ് ആയിട്ട് സാലറി പാക്കേജ് ചെയ്യാവുന്നത്. അതുകൂടാതെ മറ്റൊരു കാറ്റഗറിയിലുള്ള ഓർഗനൈസേഷൻ, അതായത് ചാരിറ്റി ഓർഗനൈസേഷൻ, നോട്ട് ഫോർ പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ ചില ഡിസബിലിറ്റി സപ്പോർട്ട് ഓർഗനൈസേഷൻ, കമ്മ്യൂണിറ്റി സർവീസ് ഓർഗനൈസേഷനുകൾ, അവയ്ക്കൊക്കെ ഒരു എംപ്ലോയിയുടെ ജനറൽ എക്സ്പെൻസുകളെ ഒരു വർഷം $15,900 വരെ ടാക്സ് ഫ്രീ ക്യാപ്പിൽ സാലറി പാക്കേജിങ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത്രയും വരെ ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ട് ഒരു ലിമിറ്റ് അവിടെയുണ്ട്. ഇങ്ങനെയുള്ള ചില എമൗണ്ടുകൾ ആപ്ലിക്കബിൾ ആണ്. ഇതും കൂടാതെ ഈ രണ്ട് മൂന്ന് കാറ്റഗറി ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ, അല്ലെങ്കിൽ ചാരിറ്റി, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഞാൻ ഈ പറഞ്ഞ രണ്ട് ലിമിറ്റുകൾ കൂടാതെ $2,650 വരെ ഒരു വർഷം ഡൈനിങ്ങിനും ഹോളിഡേ അക്കോമഡേഷനും വേണ്ടിയും സാലറി പാക്കേജ് ചെയ്യാനുള്ള ലിമിറ്റ് ഉണ്ട്. ഇത് ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസാണ് ഈ ലിമിറ്റുകൾ ചെയ്യുന്നത്. എന്നാൽ അവനവന്റെ എംപ്ലോയേഴ്സുമായിട്ട് ചെക്ക് ചെയ്തിട്ട് അവർക്ക് എത്ര വരെ സാലറി പാക്കേജിങ് ചെയ്യാൻ കഴിയും, അവരുടെ എഗ്രിമെന്റ് അല്ലെങ്കിൽ അവരുടെ അത് പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയാണെന്ന് അവനവന്റെ എംപ്ലോയറുമായിട്ട് ചെക്ക് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിലില് വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒരു മേഖലകൾക്ക് പുറമേയും ഈ സാലറി പാക്കേജിങ് സാധ്യമാകുമല്ലോ, അവർക്ക് ഏതെല്ലാം തരത്തിലാണ് പൊതുവെ ഇപ്പോൾ കാറ് വാങ്ങിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് സാധ്യമാകുന്നത് എപ്പോഴാണ്?
ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കൂടാതെ തന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റുകൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ കൂടെ പല എംപ്ലോയേഴ്സും, ഈ പറഞ്ഞ നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലാതെ തന്നെ പല എംപ്ലോയേഴ്സും നമ്മൾ പറഞ്ഞ ഫ്രിഞ്ച് ബെനിഫിറ്റുകൾ സാലറിക്ക് പുറമെ, ടാക്സബിൾ സാലറിക്ക് പുറമെ കൊടുക്കാറുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ കാർ അല്ലെങ്കിൽ ഇന്നോവേറ്റർ ലീസിംഗ് എന്ന് പറയാറുണ്ട്. ലീസ് അറേഞ്ച്മെന്റുകളിലൂടെ കാർ എടുത്തു കൊടുക്കാം എംപ്ലോയിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ലോങ് ടേം കോൺട്രാക്ട് ആയിരിക്കും. ആ കാറിന്റെ വിലയും ഒപ്പം അതിന്റെ ഇന്ധന ചെലവുകളും അതിന്റെ ദൈനംദിന ചെലവുകളും എല്ലാം അതിൽ കവർ ആവുന്ന ബെനിഫിറ്റുകൾ മറ്റ് എംപ്ലോയേഴ്സ് എംപ്ലോയിക്ക് കൊടുക്കാറുണ്ട്. അവരുടെ വർക്കിനുള്ള ഒരു ആനുകൂല്യമായിട്ട് സാലറിക്ക് പുറമെയോ അല്ലെങ്കിൽ അവരുടെ നെറ്റ് സാലറിയിൽ ഒരു ഡിഡക്ഷൻ ആയിട്ടോ ഇപ്രകാരം ഇന്നോവേറ്റർ ലീസ് അറേഞ്ച്മെന്റുകൾ അല്ലെങ്കിൽ റിലേറ്റഡ് എക്യുപ്മെന്റുകൾ, കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, എഡ്യൂക്കേഷൻ എക്സ്പെൻസുകൾ, അതുപോലെ പ്രൈവറ്റ് ഹെൽത്ത് കവറുകൾ, ഇതൊക്കെ സാലറി പാക്കേജിങ് ചെയ്യാൻ അനുവദിക്കാറുണ്ട്. പക്ഷേ ഇതോരോന്നും ഓരോ എംപ്ലോയേഴ്സിനും ഓരോ തൊഴിൽ ദാതാവിനും സ്പെസിഫിക് ആയിരിക്കും ഏതൊക്കെ ആനുകൂല്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ എംപ്ലോയേഴ്സുമായിട്ട് ചെക്ക് ചെയ്യുക. അവരപ്രകാരം ഇന്നോവേറ്റർ ലീസിംഗ് അല്ലെങ്കിൽ കാറ് അതിന്റെ വാങ്ങുന്ന ചെലവുകൾ അതിന്റെ ഉപയോഗ ചെലവുകളൊക്കെ സാലറി പാക്കേജിങ് ചെയ്യാൻ അനുവദിക്കുന്ന അനേക എംപ്ലോയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് കോൺടാക്ട് പോയിന്റ് എംപ്ലോയർ തന്നെയായിരിക്കും. അവർ അപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് പൊതുവെ ഒരു മറ്റൊരു സാലറി പാക്കേജിങ് കമ്പനിയുമായിട്ട് ഉള്ള ഒരു കോൺട്രാക്റ്റിലൂടെ ആയിരിക്കും എംപ്ലോയീസിന് എംപ്ലോയേഴ്സ് ഈ ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എംപ്ലോയേഴ്സുമായിട്ട് അപ്രോച്ച് ചെയ്ത് ആ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. നെഗറ്റീവ് സൈഡും കൂടെ പറയണത്, നെഗറ്റീവ് സൈഡ് എന്ന് പറയാവുന്നത് പൊതുവെ ഇപ്രകാരം സാലറി പാക്കേജിങ്ങുകളും ഒക്കെ ചെയ്യുന്ന, സാലറി സാക്രിഫൈസിങ്ങിന് കുഴപ്പമില്ല, സാലറി പാക്കേജിങ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷനെ കൊണ്ടാണ് എംപ്ലോയേഴ്സ് ഇത് ചെയ്യുന്നത്. അതിന് അല്പ ചിലവുണ്ട്. ഒരു എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് അതിനുവേണ്ടി പൊതുവെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളും ചെലവുകളും വരാറുണ്ട്. കാരണം ഇതൊരു അല്പം കോംപ്ലക്സിറ്റി ഉള്ള ഏരിയ ആണല്ലോ എംപ്ലോയറിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അവരെപ്പോഴും തേർഡ് പാർട്ടി ഏജൻസികളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ചെലവുകൾ എംപ്ലോയിയും കൂടെ വഹിക്കേണ്ടി വരുന്ന അപ്രകാരമുള്ള അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകളും ഫീകളും എക്സ്പെൻസുകളുമാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവനവന്റെ ഇൻകത്തിന് സ്പെഷ്യലി ഒരു വ്യക്തിയുടെ കാര്യം നോക്കുമ്പോൾ അവനവന്റെ ഇൻകത്തിൽ ഇത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. കാരണം മിഡിൽ ടു ഹയർ ഇൻകം കാറ്റഗറിയിൽ മാത്രമേ സാലറി പാക്കേജിങ് ചെയ്യുന്നത് കൊണ്ട് ടാക്സ് ബെനിഫിറ്റുകൾ നേട്ടങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാവുന്നതുപോലെ ഓസ്ട്രേലിയയിൽ ഏകദേശം $20,000 വരെയും ടാക്സ് ഫ്രീ ആയിട്ട് ആണ് ഒരാൾക്ക് ലഭിക്കുന്നത്. ആ കാറ്റഗറിയിലുള്ള ഇൻകം മാത്രം ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ അടുത്ത കാറ്റഗറിയിലുള്ള ഇൻകത്തിനും ഇപ്പോൾ നിലവിലെ ടാക്സ് 19%. അത് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ 16% കുറയുകയാണ്. ആ ഒരു കാറ്റഗറിയിൽ മാത്രം ടാക്സ് കൊടുക്കുന്ന ഒരാൾക്ക് സാലറി പാക്കേജിങ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള നേട്ടം വളരെ കുറവാണ്. അപ്പോൾ അവർക്കും അതൊരു പ്രയോജനപ്രദമായിരിക്കില്ല. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ, ഫീസൊക്കെ പരിഗണിക്കുമ്പോൾ അത് പ്രയോജനപ്രദമാകില്ല. ഇങ്ങനെയുള്ള ചെലവുകളും ഇതിനുള്ള ടാക്സ് ബെനിഫിറ്റുകളും കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഇതിൽ വിഷയത്തിൽ ഡിസിഷൻ എടുക്കാവുള്ളൂ.
ഇനിപ്പോൾ പലപ്പോഴും ഈ കാർ ലീസിംഗിന്റെ കാര്യത്തിലൊക്കെ ഇതിനെതിരെ മുന്നറിയിപ്പുകൾ നൽകുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്, ചെലവുകൾ കൂടുന്നത് സംബന്ധിച്ച്. ഇത് എത്രമാത്രം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്?
തീർച്ചയായും വളരെയധികം ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ഏരിയയാണ് അത് എടുത്തു പറയേണ്ടത് തന്നെ. കാരണം സാലറി പാക്കേജിങ്ങിന്റെ ടാക്സ് ബെനിഫിറ്റുകൾ പറയുമ്പോൾ പോലും കാർ ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയുണ്ട് ഇന്നോവേറ്റഡ് ലീസിംഗുകൾ എംപ്ലോയേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊരു തേർഡ് പാർട്ടി ഏജൻസി വഴി എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായും അവരുടെ കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ അതിന്റെ കോട്ട്, അതിന്റെ ചെലവുകൾ നമ്മൾ വിശദമായി അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഈ ഡിസിഷൻ എടുക്കാവുള്ളൂ. കാരണം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് അതിന്റെ വിശദമായ കോട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് കാറിന് വേണ്ടിയിട്ട് ഒരു ലോൺ റീപേയ്മെന്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജസ് ചാർജ് ചെയ്യുന്നത് കാണാം. പൊതുവെ അത് താരതമ്യേന വളരെ ഹൈ ഇൻട്രസ്റ്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. അത് ശ്രദ്ധിക്കണം. അത് മറ്റ് ബെനിഫിറ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണോ എന്ന് ചിന്തിക്കണം. അതേപോലെ തന്നെ അവസാനം ആ കാർ എംപ്ലോയിയുടെ പേരിൽ, ആദ്യം എംപ്ലോയറിന്റെ പേരിലാണ് ഈ കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ ആയിരിക്കുന്നത്, അവസാനം ഈ സാലറി പാക്കേജിംഗ് എഗ്രിമെന്റ്, കോൺട്രാക്ട് ടേം, ലോൺ റീപേയ്മെന്റ് ഒക്കെ തീരുമ്പോൾ ഇത് എംപ്ലോയിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു താരതമ്യേന വലിയ ബലൂൺ പേയ്മെന്റ്, അവസാനത്തെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നതും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതും അതുവരെ കൊടുത്ത ഇൻട്രസ്റ്റും ബലൂൺ പേയ്മെന്റും ഒക്കെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെക്കാൾ കൂടുതൽ ചെലവ് വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധയോടുകൂടി തീരുമാനമെടുക്കേണ്ട, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട, വിശകലനം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഓരോ വ്യക്തികളും അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൂന്നാമതായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രകാരം ഉള്ള നൊവേറ്റഡ് ലീസ് എഗ്രിമെന്റുകളിൽ പെടുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാനോ എംപ്ലോയ്മെന്റ് ചേഞ്ച് ചെയ്യാനോ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ടും അത് അനുവദിക്കുന്നില്ല എന്നും കേൾക്കാറുണ്ട്. ഈ കാര്യങ്ങളും ഓരോ സാലറി പാക്കേജിംഗ് ഏജൻസിയുമായിട്ടും അല്ലെങ്കിൽ കമ്പനിയുമായിട്ടും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടും അതിൽ നിന്ന് എങ്ങനെ ഇടയ്ക്ക് കോൺട്രാക്ട് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ചേഞ്ച് വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ആ കോൺട്രാക്ടിൽ ഒപ്പിടാവുള്ളൂ എന്നുള്ള വിവരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
വളരെയധികം നന്ദി ബൈജു മത്തായി, ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്.
നന്ദി ഡെലി.
ഓസ്ട്രേലിയയിലെ സാലറി പാക്കേജിങ്ങും സാലറി സാക്രിഫൈസിങ്ങും കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കുള്ള ഉപദേശങ്ങൾക്കായി മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്. സമാനമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാം. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organization a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.